2024 June 19 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. ഭീതിയുടെ രണ്ടാം ചലനം, ബാസി പാങ്ങിൽ എഴുതുന്നു. രണ്ടു ദിവസം തുടർച്ചയായ ഭൂചലനമുണ്ടായതിന്റെ ആശങ്കയും ഭയവും തൃശൂരിലെയും പാലക്കാട്ടെയും ജനങ്ങളിൽ വിട്ടൊഴിഞ്ഞിട്ടില്ല. പ്രളയവും വരൾച്ചയും ചുഴലിക്കാറ്റും കോവിഡുമെല്ലാം സൃഷ്ടിച്ച ആഹ്ലാദം മനസ്സിൽ ഇപ്പോഴും ശേഷിക്കുമ്പോഴാണ് ഭൂചലനമെന്ന മറ്റൊരു പ്രകൃതി ദുരന്തം കൺമുന്നിൽ വന്നു നിൽക്കുന്നത്. തൃശൂരിൽ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഭൂചലനമുണ്ടായതിനു പിന്നാലെ വിവിധ പ്രദേശങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെയും ഭൂചലനം അനുഭവപ്പെട്ടത് ജനങ്ങളെ വീണ്ടും ഭീതിയിലാഴ്ത്തി. ഭൂചലനത്തിൽ കുന്നംകുളത്തെ പരിസരങ്ങളിലുള്ള വീടുകളുടെ മുകൾ ഭിത്തികൾ വിണ്ടു. തീവ്രത കുറഞ്ഞ ചലനമാണെന്നും യാതൊരു ആശങ്കയും വേണ്ടെന്ന് വിദഗ്ധർ വ്യക്തമാക്കുമ്പോഴും വിള്ളൽ വീണ ഭിത്തിയുള്ള വീടുകളിൽ എങ്ങനെ കഴിയുമെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ഇനിയൊരു ചലനം കൂടി ഉണ്ടായാൽ വീട് അപ്പാഴെ തകർന്നു വീഴുമോ എന്ന ആശങ്കയും അവരിൽ നിഴലിക്കുന്നു. റിക്ടർ സ്കെയിലിൽ 2.9 ഞായറാഴ്ചത്തെ ഭൂചലനത്തിന്റെ തീവ്രത. കുന്നംകുളം, ഗുരുവായൂർ, കാട്ടാക്കാമ്പാൽ, എരുമപ്പെട്ടി, ചൊവ്വന്നൂർ, വേലൂർ, കടവല്ലൂർ, പോർക്കുളം തുടങ്ങിയ മേഖലകളിലാണ് ഞായറാഴ്ച പുലർച്ചെ 3:55 ഭൂചലനം അനുഭവപ്പെട്ടത്. പാവറാട്ടി വെൺമേനാടാണ് കഴിഞ്ഞ ദിവസം ഭൂചലനമുണ്ടായ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമായി നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുലർച്ചെയുണ്ടായ ചലനം പലരും അറിഞ്ഞിരുന്നില്ല. ഇതിന്റെ പ്രഭവ കേന്ദ്രവും അറിഞ്ഞിട്ടില്ല. തീവ്രത 3 താഴെയുള്ള ചലനമായതിനാൽ പ്രഭവ കേന്ദ്രം അടക്കമുള്ള വിവരങ്ങൾ ലഭിക്കില്ല. വീടുകൾക്കോ മറ്റോ ഉണ്ടാകുന്ന നാശനഷ്ടം അറിയിക്കണമെന്ന് റവന്യൂ അധികൃതരും തദ്ദേശ സ്ഥാപന മേധാവികളും അറിയിച്ചിട്ടുണ്ട്. കസേരകൾ ഇളകുന്നതായി തോന്നിയെന്നും അടുക്കളയിലെ പാത്രങ്ങൾ ഇളകിയതായും നാട്ടുകാർ പറയുന്നു. റവന്യൂ ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ വർഷവും തൃശൂരിൽ ഭൂചലനമുണ്ടായിരുന്നു. ചെറിയ തുടർചലനങ്ങൾ നല്ലത്. ചെറിയ ചലനങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ ചലനങ്ങൾ ഒഴിവാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. തീവ്രത 3 മുകളിൽ വരുന്നത് മാത്രമേ ഗൗരവത്തോടെ കാണേണ്ടതുള്ളൂവെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ദുരന്ത നിവാരണ അതോറിറ്റി ഹസാർഡ്സ് റിസ്ക് അനലിസ്റ്റ് GS പ്രദീപ് പറയുന്നു. വിദഗ്ധരുടെ അഭിപ്രായം തേടിയ റവന്യൂ മന്ത്രി കെ രാജനും പറയുന്നത് അതുതന്നെ. ഭൂചലനം അനുഭവപ്പെട്ട സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി പറയുന്നു. ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കാനും സ്ഥിതിഗതികൾ വിലയിരുത്താനും മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നിട്ടുണ്ട്. കുന്നംകുളത്തിലെ താലൂക്കിലെ എരുമപ്പെട്ടി പഴഞ്ഞി മേഖലയിൽ 15 രാവിലെ 8:45 ഉണ്ടായ ഭൂചലനം നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് 3 രേഖപ്പെടുത്തിയത്. ഇത് ഒരു മുഴക്കത്തോടെ 4 നീണ്ടതായും ഒബ്സർവേറ്ററിയിൽ വെൺമേനാട് പ്രഭവ കേന്ദ്രം കാണിച്ചതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൂചലനങ്ങൾ പ്രവചിക്കുന്നതിന് നിലവിൽ സാങ്കേതിക വിദ്യകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രദേശത്ത് ആവശ്യമായ ജാഗ്രത പുലർത്തണമെന്ന് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എവിടെയെങ്കിലും പ്രത്യേക സാഹചര്യമുള്ളതായി അറിവായാൽ ഉടനെ പഞ്ചായത്ത്, ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തി റിപ്പോർട്ട് ചെയ്യാനും തഹസിൽദാർമാർക്കും LSGD ജോയിന്റ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകി. അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണം. നവമാധ്യമങ്ങൾ ജനങ്ങൾക്ക് പരിഭ്രാന്തി ഉണ്ടാകുന്ന വിധത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനും അനാവശ്യ പ്രചരണം നടത്തുന്നത് ഒഴിവാക്കാനും അടിയന്തര നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലും തുടർച്ചയായ 2 ഭൂചലനം അനുഭവപ്പെട്ട് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി. ആനക്കര തൃത്താല മേഖലയിലാണ് 2 ഭൂചലനം ഉണ്ടായത്. സെക്കൻഡുകൾ മാത്രമായിരുന്നു ഭൂചലനത്തിന്റെ ദൈർഘ്യം. ശനിയാഴ്ച രാവിലെ കുമാരനെല്ലൂർ, പരുതൂർ, കപ്പൂർ, തിരുമിറ്റക്കോട് മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. തുടർചലനങ്ങളുടെ കാരണം മനസ്സിലാക്കി ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി സുരക്ഷയൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഭൂചലനത്തിന്റെ മുന്നറിയിപ്പ് നൽകാൻ സംവിധാനങ്ങളില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. ദുരന്ത നിവാരണ വകുപ്പ് പരിശോധിച്ച് നൽകുന്ന റിപ്പോർട്ടുകളാണ് സർക്കാരിന് ലഭിക്കുന്ന ആധികാരിക വിവരം. ഭൂമിക്ക് അടിയിൽ കടുത്ത മർദ്ദമുണ്ടാകുമ്പോഴാണ് ചലനം അനുഭവപ്പെടുന്നത്. അത് എപ്പോൾ എവിടെ സംഭവിക്കുമെന്ന് പറയാനുള്ള സംവിധാനം കണ്ടെത്താൻ ശാസ്ത്രലോകം വളർന്നിട്ടില്ലെന്ന് ചുരുക്കം. എന്തിനോ വേണ്ടി ഒരു മാപിനി കേന്ദ്രം. 3 മുൻപേ തുടർച്ചയായി ഭൂചലനമുണ്ടായിരുന്ന വരവൂർ, ദേശമംഗലം, തലശ്ശേരി, അറങ്ങോട്ടുകര മേഖല പിന്നീട് ഭീതിയിൽ നിന്നൊഴിഞ്ഞെങ്കിലും വീണ്ടും ആ സ്ഥലങ്ങളിൽ ആശങ്ക ഉയരുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഭൂചലന നിരീക്ഷണ കേന്ദ്രമാണെങ്കിൽ ഇപ്പോൾ നോക്കുകുത്തി. തീർത്തും അശാസ്ത്രീയമായി പാതയോരത്ത് സ്ഥാപിച്ച ഭൂകമ്പ മാപിനിയിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വരെ പ്രകമ്പനം രേഖപ്പെടുത്തും. ഇതോടെ ലക്ഷ്യം അകലെയായി. ജനങ്ങളുടെ ആശങ്ക കൂട്ടുന്ന ഉപകരണമായി സിസ്മോഗ്രാഫ് മാറിയതോടെ ഭൗമശാസ്ത്രജ്ഞരായ CP രാജേന്ദ്രനും കുശല രാജേന്ദ്രനും സ്ഥലം സന്ദർശിച്ച് ഉപകരണങ്ങൾ PC മാറ്റി. അങ്ങനെ കെട്ടിടം അനാഥമായി, സാമൂഹ്യ വിദഗ്ധരുടെ താവളമായി. ജനങ്ങൾക്ക് ഗുണപ്രദമായ ഒരിടമായി കെട്ടിടത്തെ മാറ്റണമെന്ന ജനകീയ മുറവിളി ശക്തമായെങ്കിലും ഒന്നും നടന്നില്ല. ഭയാശങ്കയിൽ കഴിഞ്ഞിരുന്ന ആ പഴയ കാലം മറന്ന് വരുന്നതിനിടയിലാണ് വീണ്ടും ഭൂചലനമുണ്ടായത്. കാലത്തിന്റെ മാരകം ഭൂചലന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച് 25 കഴിഞ്ഞു. നിരന്തരമായ ഭൂചലനമുണ്ടായപ്പോൾ അതിന്റെ പ്രഭവ കേന്ദ്രം തലശ്ശേരിയാണെന്ന് കണ്ടെത്തിയതോടെയാണ് 1998 തലശ്ശേരിയിൽ സ്ഥിതി ചെയ്തിരുന്ന ബാക്ട് ക്ലബ് പൊളിച്ചു നീക്കിയാണ് അവിടെ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്. താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചു. ചെലവ് ഏതാണ്ട് 5 ലക്ഷം. നിർമ്മിച്ചത് തൃശൂർ നിർമ്മിത കേന്ദ്രവും. 3 മുമ്പ് തുടർച്ചയായി ചലനം അനുഭവപ്പെട്ടപ്പോൾ സ്ഥിതിഗതികൾ പഠിക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധ സംഘം പഠന പ്രവർത്തനങ്ങൾക്കായി ദേശമംഗലത്തെത്തി. ഒട്ടേറെ നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചു. അതിലൊന്നായിരുന്നു ഭൂചലന നിരീക്ഷണ കേന്ദ്രം. 1998 December 26 അന്നത്തെ MP ആയിരുന്ന SAJAYKUMAR ഉദ്ഘാടനം ചെയ്തത്. കളക്ടറായിരുന്ന രാജു നാരായണസ്വാമി ആയിരുന്നു അധ്യക്ഷൻ. മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനും പങ്കെടുത്തിരുന്നു. ദേശമംഗലം തലശ്ശേരി മേഖലയിൽ നിരവധി സർക്കാർ ഓഫീസുകളും തലശ്ശേരി ഗ്രാമീണ വായനശാലയുമൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. ഇവിടെ പോലീസ് ഔട്ട്പോസ്റ്റോ വില്ലേജ് ഓഫീസോ പ്രവർത്തിക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. 2018 പ്രളയമുണ്ടായ ഉണ്ടായപ്പോൾ ദേശമംഗലത്ത് പള്ളത്ത് ഉരുൾപൊട്ടി ജീവനും വീടും നഷ്ടപ്പെട്ടവർക്ക് ക്യാമ്പ് ഒരുക്കാൻ പോലും ഈ ഇരുനില കെട്ടിടം ഭരണകൂടം വിനിയോഗിച്ചില്ല. വായനശാലയ്ക്ക് വിട്ടു നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ചെലവഴിച്ച് നിർമ്മിച്ച നിരവധി കെട്ടിടങ്ങൾ നശിച്ചു പോകുന്ന കൂട്ടത്തിൽ ഈ ഭൂചലന നിരീക്ഷണ കേന്ദ്രവും ഉൾപ്പെടുകയാണ്.